Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അതെന്താ അങ്ങനെ വരുന്നത്? അത് അനുഭവമാണല്ലോ. എന്തായാലും അത് വന്നു, അതുകൊണ്ട് എന്താ അതിന്റെ അനുഭവം? അജ്ഞോഹം, ഞാൻ അജ്ഞനാണ്, എനിക്ക് സച്ചിദാനന്ദം എന്നറിയാൻ കഴിയുന്നില്ല, ഞാൻ പഞ്ചഭൂതങ്ങളെ ഗ്രഹിക്കുന്നു, ശരീരത്തെ ഗ്രഹിക്കുന്നു, നാമരൂപങ്ങളെ ഗ്രഹിക്കുന്നു, ഇത് മറ്റാരെങ്കിലും ഗ്രഹിക്കുന്നുണ്ട്, ഗുരു ഗ്രഹിക്കുന്നുണ്ട് സച്ചിദാനന്ദം. ഗ്രഹിച്ച ഒരാൾ പറയുന്നു, ഞാൻ സത്യദാനന്ദമായി ഗ്രഹിക്കുന്നു. ശിഷ്യനോട് പറയും, ശിഷ്യൻ പറയുന്നു, ഞാൻ ഗ്രഹിക്കുന്നില്ല. അപ്പൊ എന്താ വ്യത്യാസത്തെ ഉണ്ടാക്കുന്നു? അത് തന്നെ ഞാൻ. അതുകൊണ്ട് അതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, അതെങ്ങനെയാണ് അത് സംഭവിച്ചു, അത് അനുഭവമാണോ, അത് സംഭവിച്ചതാണോ? അജ്ഞോഹം എന്ന് പറയുന്ന അനുഭവത്തെ നിഷേധിക്കാൻ പറ്റുന്നു. ഞാൻ അജ്ഞനാണ് എന്നുള്ള അനുഭവത്തെ നിഷേധിക്കുന്നു. ഒരു കാര്യം അനുഭവത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ അതിനെ അംഗീകരിക്കുന്നതിന് എന്താ തടസ്സം? അപ്പൊ അജ്ഞാനത്തെ അംഗീകരിച്ചേ പറ്റൂ അനുഭവത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ തത്വജ്ഞന്റെ അനുഭവത്തെ അംഗീകരിച്ചേ പറ്റൂ. എന്താണ് സച്ചിദാനന്ദം എന്നുള്ള അനുഭവത്തിൽ? അവിടെ ഏകമേവ അദ്വിതീയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്വിതീയമാണ് വേഗമേവ അദ്വിതീയം എന്ന് പറയുന്നത്, തത്വജ്ഞന്റെ അനുഭവമാണെങ്കിൽ ഇവിടെ അതല്ലാതെ രണ്ടാമതൊന്നില്ല. അതുകൊണ്ട് ഇവിടെ സിംഹോ മാണവോ എന്നും മറ്റും പറയുന്നത് പോലെ ഗുണമായി പറയുകയല്ല, ഗുണപ്രയോഗമല്ല. നേരത്തെ പറഞ്ഞത് ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണോ? അല്ല. ഇതിന്റെ ഗുണപ്രയോഗമാണോ? അതല്ല എന്ന് പറയുന്നു. സത്താണ് പറയുക എന്നുവെച്ചാ ഉപചാര വിജ്ഞാന തസ്യ താവദേവ ചിരമിതി സത്സമ്പത്തിൽ ഉപദിശീത. ഇവിടെ ഫലം പറയുന്നു, തസ്യ താവദേവ ചിരം വ്യാപുന്ന വിമോക്ഷ്യ സത്സമ്പത്തി. ഫലം പറയുന്നത് കൊണ്ട് ഇത് കേവലം ഉപചാര വിജ്ഞാനമല്ല, ഗൗണവിജ്ഞാനമല്ല. മുഖ്യമല്ല, സിംഹമല്ലാത്തവൻ സിംഹം എന്ന് പറയുന്ന പോലെ അല്ല. അതാണ് ഗുണം. മനുഷ്യനിങ്ങനെ സിംഹമാവും ആകത്തില്ല. പക്ഷെ എന്നാലും പറയുന്നു അവൻ സിംഹമാണ്, അത് ഗുണവിജ്ഞാനം. മുഖ്യമല്ല പറയുന്നു, അതുപോലെ അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇവിടെ അതിന്റെ ഫലത്തെ പറയുന്നു. സസ്യതാവ് ദേവചിരം, ആ ജ്ഞാനം ഉണ്ടായാൽ പിന്നീട് കാലതാമസമില്ല, അവൻ മുക്തനാകുന്നു. സത്സമ്പത്തി എന്ന് പറയുന്നു, ഉപചാരമാണെങ്കിലോ മൃഷാത്വ അത് ഉപചാര വിജ്ഞാനം. ഉപചാര വിജ്ഞാനം എപ്പോഴും മൃഷയാണ്, അത് മിഥ്യയാണ്. സത്യവിജ്ഞാനം അങ്ങനെ ഇങ്ങനെ നീ സിംഹമാണെന്ന് പറഞ്ഞ പച്ചക്കള്ളമാണ്, സിംഹമല്ല. ചില സാദൃശ്യം കൊണ്ട് അങ്ങനെ ഒരു ശബ്ദം പ്രയോഗിച്ചു. ഉപചാര വിജ്ഞാനം ഗൗണവിജ്ഞാന സർവത്ര മൃഷയാണ്, മിഥ്യയാണ്. ഇവിടെ അപരോക്ഷമായി നിന്നെ സത്തായി കാണിക്കുകയാണ്. അപരോക്ഷ ജ്ഞാനം അതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചർച്ച ചെയ്യുന്നത്. സാറിന് ഉപചാര വിജ്ഞാനം എങ്ങനെയാണ്? ത്വം ഇന്ദ്രോ യമ ഇതിവർ. രാജാവിനെ സ്തുതിക്കാൻ രാജാവ് ശമ്പളം കൊടുത്ത ആളിനെ വെച്ചിട്ടുണ്ട്, വൈത്താളികന്മാരുണ്ട്. അവരുടെ ജോലി എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും രാജാവിനെ സ്തുതിക്കുകയാണ്. കാരണം അവരതിന് കാശ് വാങ്ങുന്നു. അവരെങ്ങനെ സ്തുതിക്കുന്നു? ത്വം ഇന്ദ്രഹ യമഹ, നീ ഇന്ദ്രനാണ് യമനാണ് ഇങ്ങനെ പറയും. രാജാവിനറിയാൻ താൻ ഇന്ദ്രനല്ല, ഇന്ദ്രൻ ദേവലോകത്തിലാണ്, യമനല്ല, യമൻ യമലോകത്തിലാണ്. ഈ സ്തുതിക്കുന്നവനും അറിയാം ഇത് രണ്ടുമല്ല. എന്നാലും അവ സ്തുതിക്കുന്നത് നീ ഇന്ദ്രനാണ് യമനാണ് അതുപോലെ ഒരു സ്തുതിയാണെങ്കിലോ നീ സത്താണ്. കാരണം പറയാറുണ്ടല്ലോ, ഒരുത്തൻ മോശമാണെങ്കിലും നീ പരമയോഗ്യനാണ്, ഒരുത്തൻ ശത്രുവാണെങ്കിലും അവന്റെ മുഖത്ത് നോക്കി പറയും നീ വലിയ മിത്രമാണ്, നിന്നോട് എനിക്ക് വലിയ സ്നേഹമാണ്. വെറുതെ പറയും, സ്തുതിപരമായി പറയും, നമ്മളൊരു മുഖസ്തുതി. അതുപോലെ ഒരു മുഖസ്തുതിയാണ് ഈ പറയുന്നതെങ്കിലും പലരും ശ്രുതിയെ കുറിച്ച് അങ്ങനെ പറയും. ഭാവനയിൽ പറഞ്ഞത് കവിഭാവന, ഭാവനയിൽ ഒന്ന് ഓരോന്ന് പറയും. അതിനൊക്കെ ഒരു തത്വമായിട്ട് എടുക്കണ്ട, തത്വമസി എന്നെല്ലാം പറഞ്ഞിരുന്നു, തത്താണെന്നെല്ലാം പറഞ്ഞിരുന്നു. അയാളൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് നശിക്കാത്തവനാണ്, ദിവ്യനാണ്, ശ്രേഷ്ഠനാണ്, അത്രയൊരു അർത്ഥം അതിലെടുത്താൽ മതി എന്ന് ലാഘവത്തോടെ പറയുന്നുണ്ട്. നാവിസ്തുതി അനുപാസ്യത്വ അതിശയത്തെ കേട്ടു നോക്കുന്നു. പറയുന്നത് സ്തുതി അല്ല, കാരണം സ്തുതി ഉപാസ്യമായാലേ സ്തുതിയുള്ളൂ. അത് സേവകന്മാർ രാജാവിനെ സ്തുതിക്കുക എന്ന് വെച്ചാൽ രാജാവിനെ ഉപാസിക്കുകയാണ്, രാജാവിനെ ഭജിക്കുകയാണ്. ജീവൻ ദേവതയെ ഉപാസിക്കുന്നു എന്ന് വെച്ചാൽ ഭജിക്കുകയാണ്, കാരണം അവന് കാര്യസാധ്യത്തിന് വേണ്ടി. രാജാവിനെ എന്തിന് ഉപാസിക്കുന്നു? രാജാവിന്റെ പ്രീതിക്ക് വേണ്ടി. അതുകൊണ്ട് അർത്ഥകാമങ്ങളെല്ലാം ലഭിക്കും. ദേവതയെ എന്തുകൊണ്ട് ഉപാസിക്കുന്നു? ദേവതയുടെ പ്രീതിക്ക് വേണ്ടി. അതുകൊണ്ടും അർത്ഥകാമങ്ങളെല്ലാം നേടാം. ഇവിടെ അതുപോലെ സ്തുതിയൽ, എന്തുകൊണ്ട് നീ സത്താണ് എന്ന് പറഞ്ഞ് പിതാവ് പുത്രനെ സ്തുതിക്കേണ്ട കാര്യമൊന്നുമില്ല. പിതാവിനെ സംബന്ധിച്ച് പുത്രൻ ഉപാസ്യനല്ല, അനുപാസ്യത്വ അതിശയത്തൊക്കെ ഏതോ. സത്യം ഉപാസ്യമല്ല, സേതുകേതു ഉപാസ്യമല്ല, രണ്ടുമാണ്. സേതുകേതുവിനെ സത്തെന്ന് പറഞ്ഞ് സ്തുതിച്ചിട്ടെന്താ പിതാവിനെ വിട്ടാൻ? ഒന്നും ഒന്നല്ലാത്തതിന് അതെന്ന് പറയുന്നിടത്തെ ഉപാസന വരത്തുള്ളൂ. സത്യത്തെ ഇതാണെന്ന് നിർദ്ദേശിക്കുമ്പോൾ അത് ഉപാസനയല്ല, അത് ജ്ഞാനമാണ്. എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണ്, ഇത് ജ്ഞാനമാണ്. ഇവിടെ ഉപാസന എന്ന് പറയുന്ന ഒരു അംശമേ ഇല്ല. സാളഗ്രാമത്തെ വിഷ്ണുവെന്ന് ഉപാസിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? അത് വിഷ്ണു അല്ല, അതൊരു കല്ലാണ്, ഒരു കല്ലിന്റെ കഷ്ണമാണ്. സാളഗ്രാമത്തെ ഇത് സാളഗ്രാമമാണ്, കൽക്കഷണമാണെന്നറിഞ്ഞാൽ അത് ഉപാസനല്ല, അത് ജ്ഞാനം. എന്തുകൊണ്ട്? അതിനെ അതായിട്ടറിഞ്ഞു. ഒരു വസ്തു എന്തോ അതിനെ അതായിട്ടറിഞ്ഞു, മറിച്ച് അത് വിഷ്ണുവാണ്. ശശിവർണ്ണം ചതുർഭുജം എന്നെല്ലാം അതിനങ്ങോട്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് ഉപാസന. എന്തുകൊണ്ട്? അതെന്റെ മുമ്പിലിരിക്കുന്ന കല്ലിൽ ചതുർഭുജവും ശശിവർണ്ണവും ഒന്നുമില്ല, പക്ഷെ അങ്ങനെ ഭാവന ചെയ്യുന്നു. കൃത്രിമമാണ് ആ ഭാവന. പരമാർത്ഥത്തിൽ ഭാവനയുടെ ആവശ്യമുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. ഉപാസ്യമായിരിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും, അങ്ങനെയുണ്ട്, തിരിച്ച് സംഭവിക്കാറില്ല. ശിവലിംഗത്തെ ശിവനാണെന്ന് ഉപാസി, മറിച്ച് ശിവനെ ശിവലിംഗമായിട്ട് ഉപാസിക്കത്തില്ല, അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ശിവലിംഗം കല്ലാണ്, വെറും പാറക്കഷ്ണമാണ്. അതുകൊണ്ട് അതിൽ ശിവഭാവന വരുന്നു. തിരിച്ചു പറ്റത്തിൽ എന്തുകൊണ്ടാണോ ശിവനെ പാറക്കല്ലാക്കാൻ പറ്റത്തില്ല, വിഷ്ണുവിനെ താളഗ്രാമാക്കാൻ പറ്റത്തില്ല. അതല്ല, വിഷ്ണുവിന് വിഷ്ണുവിൻ്റെതായ സ്വരൂപമുണ്ട്, കല്ലിന് കല്ലിൻ്റെ സ്വരൂപമുണ്ട്, മറിച്ച് സംഭവിക്കുന്നു. അതുപോലെ ഇവിടെ എന്താണ്, അനുപാസ്യമാണ് ചേതവ്യ. ചേതവ്യതിനെന്തിനാ തത്തായിട്ട് ഉപാസിക്കുന്നു, മറിച്ച് അത് സംഭവിക്കത്തില്ലല്ലോ. ഉപദേശേന സ്തുയത്തെ, അതുകൊണ്ടിവിടെ സത്തിനെ സേതകേതു എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നു. അങ്ങനെ ആരെങ്കിലും സ്തുതിക്കാറുണ്ടോ ശിവനെ ശിവലിംഗം എന്ന് പറഞ്ഞ് സ്തുതിക്കാറുണ്ട്? ശിവനെ ശിലയെന്ന് പറഞ്ഞാൽ സ്തുതിക്കാറുണ്ട്? ശിവനെ അങ്ങ് ശിലയാണെന്ന് പറയാ അസംബന്ധമാണ്. പറയുന്ന ഈ രാജദാസസ്തുമിസി സ്തുതിഹസ്യ, രാജാവിനെ സ്തുതിക്കാൻ വേണ്ടി ആൾക്കാരെ ഏൽപ്പിച്ചു, അവർ സ്തുതിക്കുന്നു. ഇപ്പം ഇന്ദ്ര യമഹ അങ്ങനെ സ്തുതിക്കും, മറിച്ച് സ്തുതിക്കുകയാണ്. ഇപ്പം ഇന്ദ്ര യമഹ ദാസ നീ വൃത്യനാണെന്ന് പറഞ്ഞാൽ അന്നത്തോടുകൂടി സ്തുതി അവസാനം. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. ദാസസ്ത്വമിതി സ്തുതിഹസ്യ നാവിസദ സർവാത്മന ഏകദേശ നിരോധയുക്ത തത്വമസി. സത്ത് എന്താണ്? സർവാത്മന സർവസ്വരൂപമായിരിക്കേണ്ടത്, സർവത്തിന്റെ ആത്മാവായിരിക്കണം, സർവത്തിന്റെ സ്വരൂപമായിരിക്കണം, അതാണ് സർവമായിരിക്കുന്നത്. അതല്ലാതെ സത്തിനെ കുറിച്ചൊന്നും പറയാനില്ല. നാമരൂപാത്മകമായ ഈ പ്രപഞ്ചമായിരിക്കുന്നത് ആ സത്താണ്. സത്തിങ്ങനെ പ്രതീതമാകുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ പറയാം, സത്തിങ്ങനെ പ്രതീതമാകുന്നു. അല്ലെങ്കിൽ പറയാം, സത്തിൽ ഇതെല്ലാം പ്രതീതമാകുന്നു. സത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയാതെ പ്രതീതമാകുന്നു. അതാണ് സദാത്മാ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പുൽക്കൊടിയെ സത്തിൽ നിന്ന് വേറിടിക്കുക, അത് സാധ്യമല്ല, അതാർക്ക് സാധ്യമല്ല. എന്തുകൊണ്ട്? അവിടെയും അനുഭവം സദനുഭവമാണ്, സദസ്തി എന്നുള്ള അനുഭവമാണ്. സത്തെന്ന് പറയുന്ന ഒരു കടങ്കഥയൊന്നുമല്ല, ശ്രുതിയിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ജീവന്റെ അനുഭവമാണ് സത് എന്ന് പറയുന്നത്, സർവത്ര അനുസ്യൂതമായിരിക്കുന്ന അനുഭവമാണ് സർവത്ര സദനുഭവം. അത് അനുസ്യൂതമായിരിക്കുന്നു, സത്ത് തന്നെയാണ് സർവ അനുഭവങ്ങളും. ഒരനുഭവത്തിൽ നിന്നും സത്തിനെ വേർതിരിക്കാൻ വയ്യ. സർവ അനുഭവങ്ങളും ആ സത്തിലാണ് എന്നുള്ള ബോധം ഇല്ലാത്തതുകൊണ്ട് ഒരു അജ്ഞനെന്ന് പറയും. അങ്ങനെ പറയും, സദാ സർവാത്മ തത്വ സർവസ്വരൂപമാണ്. അതന്നെ പറയുന്നു സർവം ഖലിതം ബ്രഹ്മ. ഇതാണ്, അതാണ് ഇവിടെ പറയുന്നത്, സദ സർവാത്മന സർവസ്വരൂപം. ഈ കാണുന്ന സർവവും ബ്രഹ്മമാണ്. ഭാഷകാരൻ ഇതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ കാണാൻ കഴിയുന്നില്ല, ഒരാൾ പറയുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണ്, സർവ സർവാത്മന സത്ത് സർവസ്വരൂപമാണെന്നാ പറയുന്നു. രണ്ടു തരത്തിൽ പറയാം, എന്താണ്? സർവവും സത് സ്വരൂപമാണ് എന്ന് പറയാം. ചെല്ല് ധരിച്ചിരിക്കുന്ന ഇത് മാത്രമാണ് ദൈവം, സർവവും സത്സ്വരൂപമാണ്. തിരിച്ചു പറഞ്ഞാലും അത് അദ്വൈതം തന്നെ. എന്താണ് സത്? സർവസ്വരൂപമാണ്. ഈ രണ്ടു ഭാഗവും മനസ്സിലാക്കിയാലേ അദ്വൈതം പൂർണ്ണമാകും. ഇവിടെ ഭാഷികനാഥ പറയുന്നത് സതഹ സർവാത്മനഹ സത്വ സർവസ്വരൂപമാണ്. ഇതാണ് അദ്വൈതത്തെ കുറിച്ചുള്ള സമ്യജ്ഞാനം, ശരിയായിട്ടുള്ള അറിവ്. സർവവും സത്സ്വരൂപമാണ്, സത്വ സർവസ്വരൂപവുമാണ്. അത് രണ്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു ദോഷം വരും. എന്താണ് സർവം ഖൽവിദം ബ്രഹ്മ, സർവവും ബ്രഹ്മമാണ്, അത് മനസ്സിലാകും. സർവവും ബ്രഹ്മം തന്നെ, സർവവും ബ്രഹ്മം തന്നെയെങ്കിൽ പിന്നെ സർവവും ഏതിനെ പറയും? ബ്രഹ്മം തന്നെയേ ഉള്ളൂ. സർവം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ളതിനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശബ്ദമാണ് സർവം. ഒരു കുട്ടി സർവകുട്ടിയുടെ, ഒരു പുഷ്പം സർവവും, എല്ലാ പുഷ്പവും, അങ്ങനെ സർവം ഒന്നിനെ കുറിച്ചല്ല പറയും, പലതിനെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സർവം ഖലിതം ബ്രഹ്മം എന്തിനു പറഞ്ഞു? സർവമുണ്ട് ബ്രഹ്മമുണ്ടല്ലോ, രണ്ടെണ്ണത്തിന് അംഗീകരിക്കേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ സർവശബ്ദം പ്രയോഗിക്കേണ്ട കാര്യമില്ല. എന്താ അതിന്റെ താല്പര്യം? സർവവും ബ്രഹ്മം എന്ന് പറയാൻ പറ്റും, കാരണം ബ്രഹ്മം ഏകം ഏവ അദ്വിതീയം എന്നാണ് പറയുന്നത്. അത് ഏകമാണ്, അദ്വിതീയമാണ്, അതാണ് ബ്രഹ്മം. പിന്നെ അതിനോട് കൂടി ചേർത്ത് സർവശബ്ദം അങ്ങനെ പ്രയോഗിക്കാൻ പറ്റും. സർവം എന്ന് പറയുമ്പോൾ പലതായി, ഇവിടെ പലതായിരിക്കുന്ന എല്ലാം ഏകമായ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ അത് വൈരുദ്ധ്യം വരും, പരസ്പര വിരുദ്ധം. ഈ സർവപുഷ്പവും ഒരു പുഷ്പമാണ് എന്ന് പറഞ്ഞ് അതെന്താ അർത്ഥമുണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റും. പറയുന്നു എന്താണോ ഒരജ്ഞന് സർവമായി പ്രതീതമായിരിക്കുന്നത്, അനുഭവപ്പെടുന്നത്, പലതായി അനുഭവപ്പെടുന്നത്, അങ്ങനെ അനുഭവമുണ്ട്, പലതായിട്ടുള്ള അനുഭവം. ആ അനുഭവം പലതായി അനുഭവപ്പെടുന്നത് അത് ഏകമായ സത്തായ അദ്വിതീയമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഈ പലതാണെന്നുള്ള അനുഭവം പോകുന്നില്ല. പറഞ്ഞ താത്വികമായി പിടികിട്ടി എന്താണ്? ഇതെല്ലാം ഏകമാണ്, ഏകമായ ബ്രഹ്മമാണ് പലതായി അനുഭവപ്പെടുന്നത്. പക്ഷെ അനുഭവത്തിൽ അവിടെ നിൽക്കുന്നത് വീണ്ടും പലതിന്റെ അനുഭവമാണ്, ഏകത്തിന്റെ അനുഭവമാണ്. ഏകമാണെന്നുള്ള കാര്യം താത്വികമായി ഒരു ആശയം എന്നുള്ള നിലയ്ക്ക് പിടികിട്ടിയിട്ടുള്ളൂ. അനുഭവത്തിൽ പലതാണ്. അപ്പൊ ഇതിൽ ഏതാ ശരി? പലതാണെന്നുള്ള അനുഭവമാണോ അതോ ഏകമെന്നുള്ള അനുഭവമാണോ? ഇത് രണ്ട് ശരിയാവാൻ വഴിയില്ല. ഗുരു പറയുന്നത് ഏകമാണ്, അദ്വിതീയമാണ്. ശിഷ്യന്റെ അനുഭവം പലതാണ്, രണ്ടും പൊരുത്തപ്പെടുത്തില്ല. ഓ പറയുന്ന എന്താണ്? ആ സർവം എന്നുള്ള അനുഭവം ഒന്നുകിൽ അതിനെ നിഷേധിക്കുക, നേതി നേതി, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമാക്കുക. രണ്ട് രീതിയിലും പറയും. രണ്ട് രീതിയിലും അത് പറയാം. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഈ സർവമായിട്ടുള്ള ഈ അനുഭവം ഏതൊരനുഭവമാണോ നിലനിൽക്കുന്നത് ആ അനുഭവത്തിനൊരു സമാധാനം വേണം. എന്നാലേ അടുത്ത് പറയുന്ന ഏകമെന്നുള്ള അനുഭവത്തെ സാധൂകരിക്കാൻ പറ്റും. പറയുന്നു ഈ സർവമെന്നുള്ള ഈ അനുഭവം അത് പരമാർത്ഥമല്ല, പരമാർത്ഥമല്ലാത്ത ഒരു അനുഭവം, അനുഭവമായിരിക്കുക അത് പരമാർത്ഥമല്ലാതിരിക്കും. അതെന്താ? അതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അനുഭവത്തിൽ ഇരിക്കുക എന്നത് പരമാർത്ഥമല്ലാതിരിക്കും. അപ്പൊ ആ നാനാത്വ ബോധം, പലതെന്നുള്ള ബോധം അത് ഭ്രാന്തിയാണ്. പിന്നെ ഇതം ബ്രഹ്മ എന്ന് പറഞ്ഞത് അത് യഥാർത്ഥമാണ്. അങ്ങനെ ഭ്രാന്തിയെ സ്വീകരിക്കാൻ കഴിയില്ല, അതിനുപേക്ഷിക്കുന്നു. യഥാർത്ഥമായ തത്വത്തെ സ്വീകരിക്കുന്നു. ഇതിങ്ങനെ സ്വന്തം അനുഭവത്തിൽ പലതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും തത്വത്തിൽ അതേകമാണ്. അങ്ങനെ പറയുമ്പോൾ വരുന്ന ഇവിടെ രണ്ടനുഭവമുണ്ട്, ഒരു ഭ്രാന്തി എന്ന് പറയുന്ന ഒരു അനുഭവം, ബ്രഹ്മം എന്ന് പറയുന്ന ഒരു അനുഭവം, രണ്ടുണ്ടോ? ഇവിടെ നിൽക്കാൻ പാടില്ല. സർവവും ഭ്രാന്തിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതവിടെ അവസാനിപ്പിക്കാൻ ഒക്കത്തില്ല. അവസാനിപ്പിച്ചാൽ രണ്ടു വരും, ഒരു സത്യാനുഭവം, ഒരു ഭ്രാന്തമായ അനുഭവം. അത് വന്നു കഴിഞ്ഞാൽ ഏകം ബ്രഹ്മ അത് ശരിയാക്കുന്നു. അവിടെ പറയുന്നു എന്താണ്, അങ്ങനെ രണ്ടില്ല, ഒന്ന് തന്നെ. ഇതത് തന്നെയാണ്, ആ ബ്രഹ്മം തന്നെയാണ് ഇങ്ങനെ പ്രതീതമാകുന്നത്. ഏകം തന്നെയാണ് സർവമായി പ്രതീതമാകുന്നത്. ഏകം സർവമായി പ്രതീതമായാലും ഏകം അതല്ലാതായി മാറുന്നില്ല, ഏകം തന്നെ. അതുകൊണ്ട് സർവാത്മകമായിരിക്കുന്നത് ഏകമാണ്, ഏകം തന്നെയാണ് സർവാത്മകമായിരിക്കുന്നത്. രണ്ടു തരത്തിൽ, സത്ത് തന്നെയാണ് സർവാത്മാവായിരിക്കുന്നത്, സർവവും സത്ത് തന്നെ, രണ്ടും ഏകമായി വരുന്നു, അഭേദമായി വരുന്നു, അതാണ് അദ്വയം. അതിലൂടെ പറയുന്നത് സത് സർവാത്മന, സത്ത് സർവാത്മാവായി, സത്ത് തന്നെ സർവവുമായിരിക്കുന്നു. ഇവിടെ രണ്ട്, ഒന്ന് സത്യം മറ്റൊന്ന് അസത്യം, ഒന്ന് ഭ്രാന്തി ഒന്ന് യഥാർത്ഥം എന്ന് തിരിക്കാൻ പറ്റത്തില്ല. താല്പര്യം ഒരിടത്തേ ഉള്ളൂ, ഇവിടെ അദ്വയം, അദ്വിതീയം, ഏകം, അതിനാണ് താല്പര്യം. ഇനി അതല്ലാതെ ഒരാൾക്ക് നിർബന്ധമുണ്ട്, അല്ല ഈ നാനാത്വം ഉണ്ട്, പലതിന്റെ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറയാം നിഷ, അത് മിഥ്യ. ഇത് ഏകമാണെന്ന് ബോധിപ്പിച്ചിട്ടും ഒരുവന് ബോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവന് ശേഷിക്കുന്നതാണ് നിഷ, മിഥ്യ, അവന്റെ അനുഭവം പലതാണെന്നുള്ള അനുഭവം. അത്രയേ ഉള്ളൂ മിഥ്യാത്വത്തിനർത്ഥം. സദ സർവാത്മന, അങ്ങനെ സർവസ്വരൂപമായിരിക്കുന്ന ഈ സത്തിനെ ഏകദേശം നിരോധം, അതിനൊരു മൂലയ്ക്ക് കൊണ്ടുവയ്ക്കുക, അത് ശരിയാകത്തില്ല. എന്താണ് ആ സത്ത്? നീയാണ്, നീ ചേതകേതു, നീ ആ സത്താണ്. സത്തിനെ ചേതകേതുവിൽ ഒതുക്കുക, ബാക്കിയുള്ളത് അവൻ പറഞ്ഞത് ചേതകേതുവിനെ സത്തായിട്ട് സ്തുതിക്കുക, അത് ശരിയാകത്തില്ല. തത്വമസി അങ്ങനെ വ്യാഖ്യാനം എടുക്കരുത്. ചേതകേതു നീ സത്താണ്, ചേതകേതുവിനെ സത്തായി സ്തുതിക്കുകയല്ല. അതേതുപോലെ ആയിപ്പോ ദേശാധിപതി രിവ ഗ്രാമാധ്യക്ഷസ്വമിതി, അത് മന്ത്രിയോട് പറയണം, നീ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അതുപോലെ ഇരിക്കും. മന്ത്രിക്ക് ദേഷ്യം വരാതിരിക്കും, വളരെ പ്രയാസപ്പെട്ട് മന്ത്രിയായിട്ട് ദിനം പറയണം പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട്. ദേശാധിപതിയെ ഗ്രാമാധ്യക്ഷൻ എന്ന് പറയും പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ചേതകേതു കേവലം ഒരു ജീവൻ, ആ ജീവനെ സത്താണ്, ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞിവിടെ സ്തുതിക്കുകയല്ല. ഇവിടെ ഉപദേശിക്കുന്നത് സർവാത്മഭാവം, സത്ത് സർവസ്വരൂപമായിരിക്കുന്നു, അവിടെ താൻ, അതിന് പ്രാധാന്യം. വേറെ തരത്തിൽ പറഞ്ഞാൽ തത്വജ്ഞൻ. ആ തത്വജ്ഞാനം അതിൽ വ്യക്തിത്വത്തിന് പ്രാധാന്യമില്ല. ആ വ്യക്തിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരവിടെ ആരോപിക്കുന്നതാണ്, അതൊരു വ്യക്തിയാണ്. അതൊരു തത്വമാണെന്ന് ഗ്രഹിക്കാൻ വയ്യാത്ത. ഇവിടെ ശ്രുതി ഉപദേശിക്കുന്ന എന്താണ്? തത്ത് സർവാത്മാവാണ്, സർവസ്വരൂപമായിരിക്കുന്ന അതാണ്. അപ്പൊ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം നീ വേറെ ഞാൻ വേറെ എന്നുള്ള അനുഭവമില്ല. അങ്ങനെ ഒരു അനുഭവം അവിടെ ഇല്ല. നീ നികൃഷ്ടനാണ്, ഞാൻ ശ്രേഷ്ഠനാണ്, അങ്ങനെ ഒരു അനുഭവമില്ല. നീ ശിഷ്യനാണ്, ഞാൻ ഗുരുവാണ്, അങ്ങനെ ഒരു ഭേദചിന്തയില്ല. എന്റെ ഗുരുവിനായിട്ട് ശിഷ്യ എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു ഭേദചിന്തയിൽ അധിഷ്ഠിതമല്ല തത്വജ്ഞാനം എന്ന് പറയുന്നത്. അവിടെ അതിന് യാതൊരു നിലയുമില്ല. തത്വജ്ഞനെ സംബന്ധിച്ച് ഒരേ ഒരു അനുഭവമുള്ള എന്താണ്? സദാ സർവാത്മാ, സത്താണ് സർവവുമായിരിക്കുന്നത്, താൻ തന്നെയാണ് സർവവുമായിരിക്കുന്നത്. സർവാണി ഭൂതാനി ആത്മീയവ ഭൂത് വിജാനത, ഈശാവാസ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. സർവാണി ഭൂതാനി ആത്മീയവ ഭൂതെന്നാ പറയുന്നു. സർവഭൂതങ്ങളും താൻ തന്നെ ആയിത്തീർന്നു.